നമ്മൾ പ്രതീക്ഷിക്കാത്തതും ആഗ്രഹിക്കാത്തതുമായ ഒട്ടേറെ നേട്ടങ്ങളും നന്മകളുമൊക്കെ സമ്മാനിച്ച് 2024 വിട പറയുകയാണ്. വ്യക്തിപരമായ നേട്ടങ്ങൾക്കപ്പുറം ഈ വർഷം നമ്മൾ ഓസ്ട്രേലിയൻ മലയാളികൾക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു നേട്ടമായിരുന്നു മലയാളിയായ ജിൻസൺ ചാൾസിന്റെ മന്ത്രിപദവി. അതെ, ഓസ്ട്രേലിയയിൽ ആദ്യമായി ഒരു മലയാളി മന്ത്രിയായ വർഷമാണ് 2024. തികച്ചും അപ്രതീക്ഷിതമായാണ് ജിൻസൺ ആൻഡോ ചാൾസ് എന്ന ആരോഗ്യ പ്രവർത്തകൻ നോർത്തേൺ ടെറിട്ടറിയുടെ മന്ത്രി കസേരയിലേക്ക് എത്തിയത്. ഓസ്ട്രേലിയൻ മലയാളി മന്ത്രിയുടെ വിശേഷങ്ങളാണ് ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്. ആരോഗ്യ പ്രവർത്തകനായി ഓസ്ട്രേലിയയിലെത്തിയ ജിൻസൺ ചാൾസ് അപ്രതീക്ഷിതമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതും തിരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളുമെല്ലാം SBS മലയാളം ശ്രോതാക്കളിലേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ മന്ത്രിയായതിനു ശേഷമുള്ള ജിൻസൺ ചാൾസിന്റെ ജീവിതം എങ്ങനെയാണെന്നറിയുവാൻ പലർക്കും താല്പര്യമുണ്ടാകും. മന്ത്രിയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് തന്റെ രാഷ്ട്രീയ വഴി എങ്ങനെയായിരുന്നുവെന്ന് ജിൻസൺ വിശദീകരിക്കുന്നത് നമുക്ക് കേൾക്കാം.
ജനങ്ങളിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരുന്നു. ഞാനിവിടെ 2011 ഓസ്ട്രേലിയയിൽ എത്തുന്നത്. 2015 ജനുവരിയിലാണ് ഞാൻ ഡാർവിനിൽ എത്തുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. മോസ്റ്റ് റീസെന്റ്ലി ഞാൻ ഒരു ഡയറക്ടർ ഓഫ് അക്യൂട്ട് സർവീസസ് എന്ന റോള് ഹോസ്പിറ്റലിൽ ചെയ്തതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റിയിൽ ടീമിനെയും കൂടെ റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു 200 സ്റ്റാഫ് ആയിട്ട് ഒരുമിച്ചാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. എൻ്റെ കീഴിലേണ്ട അത്രയും സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ലെവലിൽ നിന്ന് ഞാൻ പുറത്തോട്ട് ആ ഒരു ജോലി രാജിവെച്ച് ഞാൻ പൊളിറ്റിക്സിലോട്ട് വന്നു എന്ന് കണ്ടപ്പോഴത്തേക്കും എല്ലാ വിഭാഗങ്ങളിൽ നിന്നും നല്ലൊരു സപ്പോർട്ടാണ് എനിക്കുണ്ടായിരുന്നത്. ചോദ്യങ്ങളിൽ ഉറപ്പായിട്ടും ഉണ്ടായി, എന്തുകൊണ്ടാണ് ഇത്രയും നല്ലൊരു കരിയർ വേണ്ടെന്ന് വെച്ചിട്ട് ഈ ഒരു പൊളിറ്റിക്സ് നിന്ന് ഇതിലോട്ട് ഇറങ്ങുന്നെന്നുള്ള ചോദ്യങ്ങളുണ്ടായി. പക്ഷേ എനിക്ക് അതിൻ്റെ കൃത്യമായ ഉത്തരങ്ങളുണ്ടായിരുന്നു. കാരണം എനിക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നന്നായി ഇവിടെ പുറത്ത് പൊളിറ്റിക്സിൽ എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മെമ്പർ ഓഫ് പാർലമെൻ്റ് ആയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാനത് ജനങ്ങളുമായിട്ട് പങ്കുവച്ചു. പങ്കുവച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജനങ്ങൾക്ക് അതൊരു വളരെ ഒരു ജെനുവിൻ ഒരു റീസണാണ് എന്ന് അവർക്ക് മനസ്സിലായത്. അതോടൊപ്പം തന്നെ ഇവിടെ കഴിഞ്ഞ 2 ഞാൻ കണ്ടുവന്ന സാഹചര്യങ്ങൾ എന്താ ഒട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു കാര്യങ്ങളായിരുന്നില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്. അപ്പം എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർ വളരെ നല്ല സപ്പോർട്ടാണ് നല്ലത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോർത്തൺ ടെറിട്ടറി അല്ലെങ്കിൽ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് ദർ ഓൾ ദ ടൈം. സോ ഇറ്റ്സ് അബൌട്ട് ലൈക്ക് ഹൗ യു ഡു ഇറ്റ് ആൻഡ് പീപ്പിൾ വേർ സോ സപ്പോർട്ടീവ് ആൻഡ് പീപ്പിൾ ആ ഒരു ഉത്തരവാദിത്വം എനിക്ക് നൽകി. അവർ 2 ഇവിടെ മത്സരിച്ച് ജയിച്ചിരുന്ന ഒരു മന്ത്രിയേക്കാൾ എനിക്ക് ആ ഉത്തരവാദിത്തം തന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതാണെന്ന് എനിക്ക് തോന്നുന്നു. പുതിയ ഗവൺമെന്റ് വന്നപ്പോഴത്തേക്ക് എനിക്കും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കിട്ടാൻ കാരണം.
പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇന്ത്യയിലെ മന്ത്രിമാരെ പോലെയാണോ ഓസ്ട്രേലിയൻ മന്ത്രിമാരെന്ന്. മലയാളി മന്ത്രിയായ ജിൻസൺ തന്നെ അതിനുള്ള ഉത്തരവും പറയും.
ഓസ്ട്രേലിയയിലും ഇന്ത്യയിലും വലിയ വ്യത്യാസങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല. വളരെ അതിരാവിലെ തന്നെ നമ്മുടെ എന്താ സ്കെഡ്യൂളുകൾ സ്റ്റാർട്ട് ചെയ്യും, മീറ്റിങ്ങുകൾ ഉണ്ടാകും, അതോടൊപ്പം തന്നെ പലരെ കാണുന്നുണ്ടാകും, ഇവന്റുകളിൽ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടാകും, യാത്രകൾ കാണും. അപ്പം രാവിലെ ഒരു 8 തൊട്ട് 4 വരെ എന്ന ഓഫീസ് ടൈം പോലെ തന്നെ സിമിലർ ആണ്. പക്ഷേ ഔട്ട് ഓഫ് അവേഴ്സ് അല്ലെങ്കിൽ 4 ശേഷമുള്ള ഇവന്റുകൾ വളരെയധികം ഉണ്ട്. അപ്പം ചിലപ്പോൾ അത് തീരുന്ന ചിലപ്പോൾ 9 10 ആകാൻ രാത്രിയിൽ. അത് എനിക്ക് തോന്നുന്നു നാടും ഇവിടെയായിട്ട് വലിയ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നില്ല. ആകെ വ്യത്യാസമുള്ളത് നമ്മളൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ നമ്മൾ എങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള വ്യത്യസ്തമുണ്ട്. നമ്മളവിടെ ചെല്ലുന്നു, നമ്മുടെ എന്താ കൃത്യം നിർവഹിക്കുന്നു, നമ്മൾ പോരുന്നു. അവിടെ കൂടുതൽ എന്താ നമ്മുടെ നാട്ടിലെ പോലെ ജൈവികളോ മറ്റു കാര്യങ്ങളോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ സാമ്യമാണ്. ഇവിടെ കൂടുതലായിട്ടും ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു. പക്ഷേ ഇതിനൊരു റോയൽ സ്റ്റാറ്റസ് ആയിട്ട് നമ്മൾ ഒരിക്കലും കരുതുന്നില്ല. നമ്മൾ വളരെ നോർമലായിട്ടുള്ള ലൈഫുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ഉത്തരവാദിത്തങ്ങൾ കൂടെ നമ്മൾ ചെയ്യുന്നു എന്നിരുന്നു മാത്രമേ ഉള്ളൂ.
മന്ത്രി കസേരയ്ക്കായി മത്സരമുണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് ജിൻസന്റെ മറുപടി ഇതാണ്.
ഇവിടുത്തെ സിസ്റ്റം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 17 MLA ആ 17 പേരും മിനിസ്റ്റർ എന്ന രീതിയിൽ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ എന്താ കഴിവുള്ളവരാണ്. പക്ഷേ ഇവിടുത്തെ രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീഫ് മിനിസ്റ്റർ ആണ് ആരാണ് കൂടെ വർക്ക് ചെയ്യാനുള്ള മിനിസ്റ്റേഴ്സ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ചീഫ് മിനിസ്റ്റർ കൂടെ വർക്ക് ചെയ്യാനുള്ള 8 തിരഞ്ഞെടുത്തു. ആ 8 ഒരാൾ ഞാനുമായിരുന്നു. അപ്പോൾ വളരെ സന്തോഷത്തോടെ തന്നെ ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു. നാട്ടിലെ പോലെ എന്താ മിനിസ്റ്റർ ആകാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇവിടെ അതിനുമാത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനത് ശ്രദ്ധിച്ചിട്ടുമില്ല. ഒരു ടീം ഫോം ചെയ്തു. ആ ടീമിന്റെ അകത്ത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആർക്കാണ് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചീഫ് മിനിസ്റ്റർ തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്ത് നമ്മൾ എല്ലാവരും തന്നെ അത് അംഗീകരിച്ചത് മുന്നോട്ട് പോകുന്നു. വളരെ നല്ല രീതിയിൽ അത് ഒരു ടീം വർക്കായിട്ട് പോകുന്നു.
ആദ്യമായി MLA, പിന്നാലെ നിരവധി വകുപ്പുകളുടെ ചുമതലയുള്ളൊരു മന്ത്രി. വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു തുടക്കമെന്ന് ജിൻസൺ ചാൾസ് പറയുന്നു.
പാർലമെന്റ് സിസ്റ്റം ഒരു ഞാൻ ചെയ്തിരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ എന്താ, കഴിഞ്ഞ 13 വർഷമായിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ അത് മനസ്സിലാക്കി ചെയ്യുകയാണ് ഞാൻ ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് വന്നപ്പോഴും MLA ആയി ആ ഒരു 2 ആഴ്ചയോളം കഴിഞ്ഞപ്പോഴാണ് മിനിസ്റ്ററായിട്ട് അനൗൺസ്മെന്റ് വന്നത്. അപ്പം എന്താ, പുതിയൊരു MLA എന്ന രീതിയിൽ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോഴത്തേക്കും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നു. ഉത്തരവാദിത്തങ്ങൾ വന്നപ്പോൾ ആ പഠിക്കുന്ന പ്രോസസ്സ് കുറച്ചുകൂടെ ഒന്ന് ഫാസ്റ്റ് ട്രാക്ക് ആക്കി എന്താ ലെജിസ്ലേറ്റീവ് അസംബ്ലി പ്രോസസ്സ് വന്നപ്പോഴത്തേക്കും അല്ലെങ്കിൽ ആദ്യത്തെ സിറ്റിംഗ് വന്നപ്പോഴത്തേക്കും വേണ്ട രീതിയിലുള്ള സപ്പോർട്ടുകൾ ഇവിടുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ഞങ്ങളുടെ ടീം ലിയഫിനൊക്കെ എന്ന ചീഫ് മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നല്ല സപ്പോർട്ടുണ്ട്. അപ്പം 7 MLAമാർ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പുതിയ പുതുമുഖങ്ങളായിട്ടൊരു 10 പേര് വന്നിട്ടുണ്ട്. അതിലുള്ള 2 പേരാണ് മിനിസ്ട്രിയിലോട്ട് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്കതിനുള്ള എല്ലാ സപ്പോർട്ടും പഴയ ആളുകൾ തന്നിരുന്നു. അതോടൊപ്പം തന്നെ സ്റ്റാഫുണ്ട്, അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്ലസ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ പ്രോസസ്സുകൾ പഠിക്കുകയാണ്. ആ പഠിക്കുക എന്ന രീതിയിൽ നമ്മൾ ചെയ്തു കഴിയുമ്പോഴത്തേക്കും ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ എന്നാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. ആ പ്രോസസ്സ് കൃത്യമായിട്ട് പഠിക്കുക, പിന്നെ എന്താ മുന്നോട്ട് പോകുന്നതോറും എല്ലാം പഠിച്ചു എന്നല്ല പറയുന്നത്. പക്ഷേ മുന്നോട്ട് പോകുന്നതോറും അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ അകത്ത് കൂടുതൽ എക്സൽ ആകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ മിനിസ്റ്റർ ഓഫ് പീപ്പിൾ സ്പോർട് കൾച്ചർ എന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ അകത്ത് എനിക്ക് ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് മിനിസ്റ്റർ ഫോർ വെറ്ററൻസ് ആണ്. അതോടൊപ്പം തന്നെ മിനിസ്റ്റർ ഫോർ ഡിസബിലിറ്റി ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് 2 റോയൽ കമ്മീഷൻസ് റിപ്പോർട്ടുകൾ നിലവിലിപ്പോൾ ഉണ്ട്. അപ്പോൾ നോർത്തേൺ ടെറിട്ടറിയും മറ്റ് സ്റ്റേറ്റുകളും അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റുമായിട്ട് വളരെ ചേർന്ന് ചെയ്യേണ്ട ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പം എൻ്റെ ഈ ഒരു പോർട്ട്ഫോളിയോയിൽ ഏറ്റവും ചലഞ്ച് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അത് ഇവിടുത്തെ വെറ്ററൻ കമ്മ്യൂണിറ്റിക്ക് എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നോർത്തേൺ ടെറിട്ടറിയിലെ പോപ്പുലേഷൻ വരുമ്പോൾ ഓൾമോസ്റ്റ് 5% ഓഫ് സേവിങ് ഡിഫൻസ് പീപ്പിൾ, പിന്നെ അതോടൊപ്പം തന്നെ 5% എക്സ് സേവിങ് ഡിഫൻസ് പീപ്പിൾ ഉണ്ട്. അതോടൊപ്പം തന്നെ 10% ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 20% ഓഫ് പോപ്പുലേഷൻ ആ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്താ ജീവിതം അർപ്പിച്ചൊരു കുടുംബങ്ങളാണുള്ളത്. അപ്പം അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ റോയൽ കമ്മീഷൻ സൂയിസൈഡ് റിപ്പോർട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് റെക്കമെൻഡേഷൻസ് ഫെഡറൽ ഗവൺമെൻറ്റുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഡിസബിലിറ്റി റോയൽ കമ്മീഷൻ്റെ ഏതാണ്ട് 54 റെക്കമെൻഡേഷൻസ് ഉണ്ട്. അത് ഞങ്ങളത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെ ആ ഒരു സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചലഞ്ചുകൾ അനുഭവിക്കുന്നവരെ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നു. അതാണ് ഒരു ചലഞ്ച്. പക്ഷെ അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നിരുന്നാൽ ഇത് തന്നെയാണ് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളൊരു ചലഞ്ചസ്. എല്ലായിടത്തും എത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാൽ പോലും ഡാർവിൻ ഇവിടുത്തെ ക്യാപിറ്റൽ സിറ്റിയാണ്, ഇവിടെയാണ് പാർലമെൻ്റ് ഉള്ളത്, എൻ്റെ മണ്ഡലം ഇവിടെ തന്നെയാണ്. പക്ഷേ മറ്റ് സ്ഥലങ്ങളിലോട്ട് യാത്ര ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ മറ്റ് സ്ഥലങ്ങളിലോട്ട് മിനിസ്റ്റീരിയൽ കൗൺസിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്തിരുന്നു. ഈയിടയ്ക്ക് നോർത്തേൺ ടെറിട്ടറിയിൽ യാത്രകൾ തുടങ്ങുന്നതേ ഉള്ളൂ. ഞാൻ ഇടയ്ക്ക് ടിവി ഐലൻഡ് എന്ന് പറയുന്ന ഐലൻഡിലെ ഒരു യാത്രയ്ക്കായിട്ട് പോയിരുന്നു. മറ്റ് ഭാഗങ്ങളിലോട്ട് പല മീറ്റിങ്ങുകളും മറ്റു കാര്യങ്ങളുമായിട്ട് യാത്ര ചെയ്യും. പക്ഷെ അതൊരു ചലഞ്ചാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്.
തന്റെ മന്ത്രി പദവിയെ ഇന്ത്യ എന്ന രാജ്യത്തിനുണ്ടായ ഒരു അഭിമാനമായാണ് ജിൻസൺ നോക്കിക്കാണുന്നത്. കുടിയേറ്റ സമൂഹത്തിന്റെ പ്രതിനിധിയാണ് താനെന്നും ജിൻസൺ പറയുന്നു.
എൻ്റെ അറിവിൽ മലയാളി എന്ന് മാത്രമല്ല ഒരു ഇന്ത്യൻ ആദ്യമായിട്ടാണ് ഒരു മിനിസ്റ്ററിലിവിടെ ആകുന്നത്. പക്ഷേ എന്താ, ഞാനത് ഒരു മലയാളി എന്ന് ചുരുങ്ങിക്കാണുന്നതിൽ ഉൾപ്പെടാം, ഒരു ഇന്ത്യ എന്ന രാജ്യത്തിനുണ്ടായ ഒരു അഭിമാനമായിട്ട് ഞാൻ കാണുന്നു. അതോടൊപ്പം തന്നെ എന്താ, ഓസ്ട്രേലിയ എന്ന് പറയുന്നത് മൈഗ്രേഷനിലൂടെ ഉണ്ടായ ഒരു രാജ്യം കൂടിയാണ്. അപ്പം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇവിടെ തിങ്ങിപ്പാറക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു പ്രതിനിധിയായിട്ട് എനിക്ക് ഈ ഒരു ഉത്തരവാദിത്തത്തിലോട് എത്താൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പം എല്ലായിടത്തും പറയുന്നത് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഒരു ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം വളരെ നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യുക, നമ്മൾ നമ്മുടെ ജോലി കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അതിൻ്റെ റിസൾട്ട്സ് ഉണ്ടാകും. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് ഞാൻ 13 വർഷമായിട്ടുള്ള ഓസ്ട്രേലിയയിൽ എത്തിയിട്ട്. എന്നിരുന്നാൽ പക്ഷേ ഈ ഒരു ലെവലിലോട്ട് എനിക്ക് എത്താൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്.
മലയാളിയല്ലേ, മന്ത്രിയല്ലേ, റെക്കമെൻഡേഷൻസ് ഒക്കെ കിട്ടാറുണ്ടോ? ഓസ്ട്രേലിയയിൽ അപേക്ഷകളും ശുപാർശകളുമൊക്കെ ഒരു മന്ത്രി എങ്ങനെയാണ് പരിഗണിക്കുന്നതെന്നും ജിൻസൺ വിശദീകരിച്ചു.
എനിക്ക് നാട്ടിലെ സിസ്റ്റം കൃത്യമായിട്ട് എനിക്കറിയില്ല, പക്ഷെ ഇവിടെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെറ്റീഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നോക്കി അതിന്റെ കൃത്യമായ റിലവന്റ് മിനിസ്റ്ററിന് ഫോർവേഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അതിന്റെ കൂടെയുള്ള നമ്മുടെ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് നാട്ടിലെ വളരെ സമാനമായ രീതിയിൽ തന്നെയാണ്. എന്നിട്ട് അത് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകളിലോട്ട് പോവുകയും അവർക്ക് അതിനുള്ള റെസ്പോൺസ് കിട്ടുകയും ചെയ്യും. പക്ഷേ ഞാനത് പെറ്റീഷൻ ടേക്ക് ഓവർ ചെയ്തതെന്ന രീതിയിൽ ഞാനത് ഫോളോ അപ്പ് ചെയ്യും, അല്ല എൻ്റെ ഓഫീസ് ഫോളോ അപ്പ് ചെയ്യും. എനിക്കിവിടെ ഓഫീസിൽ സ്റ്റാഫുണ്ട്, അവരത് ഫോളോ അപ്പ് ചെയ്ത് നമ്മളത് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ആളുകളിലോട്ട് തിരിച്ചെത്തും.
പ്രിയ ശ്രോതാക്കളെ, 2024 നോർത്തേൺ ടെറിട്ടറി മന്ത്രിസഭയിൽ അംഗമായ ജിൻസൺ ആൻഡോ ചാൾസ് മന്ത്രി പദവിയുടെ വിശേഷങ്ങളും കാഴ്ചപ്പാടുകളുമൊക്കെയാണ് ഇതുവരെ നമ്മളോട് പങ്കുവച്ചത്. അപ്പോൾ വരും വർഷങ്ങളിൽ കൂടുതൽ മലയാളികൾ ഇത്തരം പദവികളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.